പേജ് 169. അഭയാർത്ഥി. പണ്ടൊരു കാലം പത്മവനം എന്നൊരു കാട്ടിൽ കുറെ ആനപ്പിടുത്തക്കാർ കയ്യിൽ കയറുമായി വന്നു. നാലു വശത്തു നിന്നും കാടിന് തീയിട്ട് പേടിച്ചോടുന്ന ആനകളെ വടം കെട്ടി വീഴ്ത്തുവാൻ തക്കം പാർത്തു. ഇത് കണ്ട ആനകൾ ഒരു ശ്ലോകമുണ്ടാക്കി ചൊല്ലിയെന്ന് പറയപ്പെടുന്നു. അതിന്റെ സാരമിതാ, ഈ കയറുകൾ നമ്മെ ഭയപ്പെടുത്തുന്നില്ല. ഈ കാട്ടത്തെയും നമുക്കൊരാപത്തല്ല. ഈ മനുഷ്യരുടെ കയ്യിലെ ആയുധങ്ങളെയും പേടിക്കേണ്ട. അതിനേക്കാളൊക്കെ നാം ഭയപ്പെടേണ്ടത് നമ്മുടെ ശേഷക്കാരെയും കൂട്ടക്കാരെയുമാണ്. കൊടിയ സ്വാഗതം കൊണ്ട് നമ്മെ കെണിയിൽ വീഴ്ത്താനുള്ള ഉപായം ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ബന്ധുക്കളെ തന്നെയാണ്. നമ്മൾ ഒറ്റക്കെട്ടും ഒരേ വർഗവുമാണെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരേ ലക്ഷ്യം ഒരേ മാർഗമെന്ന് നയിക്കും. ഇടയ്ക്ക് വഴിതിരിയുന്നത് നമ്മൾ അറിയില്ല. അപ്പോഴേക്കും നമ്മൾ വീണു കഴിഞ്ഞിരിക്കും. തിരമാലകളുടെ പുറത്തു കയറി ഒരു നൌക തങ്ങൾക്കു നേരെ വരുന്നത് സൈന്യം കണ്ടു. സൈന്യം ആക്രമിക്കാൻ തയ്യാറെടുത്തു. നൌകയിൽ 5 രാക്ഷസന്മാരെയാണ് അവർ കണ്ടത്. അമ്പയ്യരുത്, ദൂതായിരിക്കാം. യുദ്ധമോ സമാധാനമോ, രാക്ഷസന്റെ മായകളെ പറ്റി നമുക്കറിവില്ല. 5 തോന്നുന്നത് 5000 ആയിരിക്കാം. ജാഗ്രത. അമ്പിന്റെ തുമ്പിൽ കാലൻ കടന്നിരുന്നു. നൌകയിൽ നിന്ന് പച്ചില തഴപ്പുകളാണ് ആകാശത്ത് ഉയർന്നു വീശിയത്. ഇത് മായയാകുമോ? അടുത്തു വരുംതോറും ഇരുകയിലും പച്ചില തഴപ്പുകളും വേണ്ടി നിൽക്കുന്ന കൂറ്റനായൊരു രാക്ഷസനെ അവർ കണ്ടു. ഞാൻ അഭയം പ്രാപിക്കുന്നു. തിരമാലകളെക്കാൾ ഉച്ചത്തെ വിളിച്ചു പറയാൻ അയാൾ ശ്രമിച്ചു. ഞാൻ അഭയാർത്ഥിയാണ്. കരക്കിറങ്ങാൻ അനുവാദം ചോദിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. 4 വശത്തു നിന്നും സൈന്യം നൌകയെ പൊതിഞ്ഞു. കുലച്ച വില്ലുകൾക്കും തൊടുത്ത അമ്പുകൾക്കും നടുവിൽ അയാൾ കരയിലേക്ക് ഇറങ്ങി. ഞാൻ ലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥിയാണ്, അയാൾ ആവർത്തിച്ചു. അയാളോടൊപ്പം ഉണ്ടായിരുന്ന 4 അയാൾക്കരികിൽ മുട്ടുകുത്തി നിന്നു. അവർ വലുതുകയും നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. വിധേയത്വം കാട്ടിക്കൊണ്ട് തലകുണിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ഞാൻ രാമന്റെ പക്ഷം ചേരുന്നു, നീതിയിലും, അയാൾ പറഞ്ഞു. ആരാണ് താൻ? സുഗ്രീവൻ ചോദിച്ചു. ഞാൻ വിഭീഷണൻ, രാവണന്റെ സഹോദരൻ. കൊല്ലവനെ, അംഗദൻ അലറി. സൈന്യം മുന്നോട്ടാഞ്ഞു. നീരൻ അവരെ തടുത്തു. സൈന്യം നീരനെ അനുസരിച്ചു. അംഗദൻ പറഞ്ഞു, സ്വന്തം സഹോദരനെ ചതിച്ച് ശത്രുപക്ഷത്ത് അഭയം തേടുന്നവൻ നീചനാണ്. അവനെ 1 അല്ല 2 അല്ല 1000 വട്ടം കൊല്ലണം. ആരൊക്കെയോ അർത്ഥപൂർണമായ നോട്ടങ്ങൾ കൈമാറുന്നത് സുഗ്രീവൻ കണ്ടു. അയാളുടെ കഴുത്ത് വിജൃംഭിച്ചു, മുഷ്ടി ഞെരിഞ്ഞു. അണപ്പല്ലി കടിച്ച് അയാൾ ദേഷ്യമൊതുക്കി. ഏയ് രാവണ സഹോദരൻ, എന്താണ് നിങ്ങളുടെ താല്പര്യം? സുഗ്രീവൻ ചോദിച്ചു. സ്വാർത്ഥമായി യാതൊന്നുമില്ല. ലങ്കയുടെ സർവാധിപത്യം, ലങ്കയുടെ മോചനം. അഭയാർത്ഥി നെടുവേർപ്പെട്ടു. ലങ്കയുടെ മോചനം. ആത്യന്തികമായി ലങ്ക ഒരു ജനതയാണ്. കടൽക്കരക്കാട്ടിൽ സൈന്യസങ്കേതത്തിൽ വെച്ച് രാമൻ വിഭീഷണന്റെ അഭയാർത്ഥിത്വം അംഗീകരിച്ചു. ലങ്കയുടെ മോചനം എന്നതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ യുദ്ധത്തിൽ എനിക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? രാമൻ ചോദിച്ചു. രാജൻ, രാവണൻ എന്നതിന് ലങ്ക എന്നർത്ഥമില്ല. രാവണൻ ലങ്കയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നില്ല. രാവണന് നീതി, യുദ്ധം, ഭോഗം ഇതൊന്നും ലങ്ക ജനതയുടേതല്ല. രാവണന്റെ വിജയാഘോഷങ്ങൾ പലപ്പോഴും ലങ്കയെ ലജ്ജിപ്പിക്കാറുണ്ട്. അക്രമവും അറുകൊലകളും ഇഷ്ടപ്പെടാത്തവരാണ് ഭൂരിഭാഗം ലങ്കാ ജനങ്ങളും. കൊലയുടെ പേരിലല്ല, സൗന്ദര്യത്തിന്റെ പേരിലാണ് ലങ്ക അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. രാവണനാൽ അടിച്ചമർത്തപ്പെട്ടവരുടെ സമൂഹങ്ങളുണ്ട് ലങ്കയിൽ. ലങ്കയുടെ ചരിത്രം അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. ദുർബലരുടെ ചരിത്രം രാവണനേക്കാൾ മുൻപ് ലങ്കയിൽ അവരുണ്ടായിരുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഭൂമിയും സമ്പത്തും സംസ്കാരവും സ്വൈര ജീവിതവുമാണ്. അവർ മോചനം ആഗ്രഹിക്കുന്നു. പിന്നെ താങ്കൾക്കുള്ള നേട്ടം, അത് ഈ ഞാൻ തന്നെയാണ്. ലങ്കയുടെ സർവ്വരഹസ്യങ്ങളും അറിയുന്ന ഞാൻ. സൈന്യ സങ്കേതങ്ങൾ, രഹസ്യമാർഗങ്ങൾ, ആയുധങ്ങൾ, പ്രധാന സേനാ നായകന്മാർ, യുദ്ധമുറങ്ങൾ തുടങ്ങി ഈ യുദ്ധം ജയിക്കുന്നതിനാവശ്യമായ എന്ത് വിവരവും ഞാൻ താങ്കൾക്ക് കൈമാറും. ഒപ്പം എന്റെ കായബലവും ബുദ്ധിബലവും പഠിച്ചു നേടിയ വിദ്യയും തന്ത്രങ്ങളും. രാമൻ അത് കേട്ട് നിഗൂഢമായി മന്ദഹസിച്ചു. ലങ്ക ഒരു ഭൂമിയും ഒരാളുടേതുമല്ല. ലങ്കയും അങ്ങനെ തന്നെ. ഭൂമിയുടെ ചരിത്രത്തിന് മനുഷ്യരുടെ ചരിത്രത്തെക്കാൾ പഴക്കമുണ്ടെന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഭൂമിയിലെ അധിവാസത്തിന് ഏറ്റവും ഒടുവിൽ മാത്രം അവസരം കിട്ടിയ ജീവിവർഗമാണ് മനുഷ്യർ. രാക്ഷസകുലം വിശ്വസിക്കുന്നത് ലങ്ക തങ്ങളുടേത് മാത്രമാണെന്നാണ്. എന്നാൽ രാക്ഷസന്മാർക്ക് മുൻപ് ലങ്കയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഭൂമിയെ ആകെ കുലുക്കി കുത്തിയ ഒരു ഭയങ്കര ഭൂകമ്പത്തിൽ അമ്മയുടെ കയ്യിൽ നിന്നും പിഞ്ചു കുഞ്ഞെന്നോണം തെറിച്ചു കടലിൽ വീണ ഒരു ഭൂശകലം. കടയിൽ പോകുക സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോഴും അച്ചുപോയിട്ടില്ല, പൊക്കിൾക്കൊടി ബന്ധമെന്ന്. ചോരനീരുകൾ കൊടുത്ത് അമ്മ കുഞ്ഞിനെ പുലർത്തുന്നതിനും തെളിവായി ഒരു കടൽ വഴിയുണ്ട് പോലും. അതിലേക്ക് കടന്നു ചെന്നാവണം ത്രികൂടപർവ്വതത്തിനു മുകളിൽ മനുഷ്യർ ലങ്കാനഗരം കെട്ടിപ്പൊക്കിയത്. ദേവശില്പി വിശ്വകർമാവാണ് ലങ്കാനഗരം നിർമ്മിച്ചതത്രേ. ദേവേന്ദ്രന് വേണ്ടിയാണ് അത് പണികഴിപ്പിച്ചതത്രേ. രാക്ഷസന്മാരുടെ ഉപദ്രവം പേടിച്ച് ദേവേന്ദ്രൻ ലങ്കയിൽ പാർത്തില്ലത്രേ. വിജനമായി കിടന്ന ലങ്കയിൽ ആദ്യം അത് നിവേശം ചെയ്തത് മാലി, സുമാലി, മാല്യവാൻ എന്നീ മൂന്ന് രാക്ഷസ സഹോദരന്മാരായിരുന്നു. അതോടെ ലങ്കയിലേക്കുള്ള രാക്ഷസന്മാരുടെ വരവാരംഭിച്ചു. വിഭവസമൃദ്ധമായ ആ ഭൂമിയിലേക്കും സമ്പന്നമായ നഗരത്തിലേക്കും ആഴിനീന്തിയും നൗകയിലേറിയും രാക്ഷസന്മാർ കൂട്ടത്തോടെ കടന്നു വരാൻ തുടങ്ങി. ലങ്കയിലെ രാക്ഷസകുലം മുടിയാൻ കാരണക്കാരായതും മാലി സഹോദരങ്ങളാണ്. അവരുടെ ക്രൂരത കൊണ്ട് പൊറുതിമുട്ടിയവർ ലങ്കയെ ആക്രമിച്ചു. രാക്ഷസരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. ശേഷിച്ചവർ ലങ്കയിൽ നിന്ന് പാലായനം ചെയ്തു. ലങ്ക വീണ്ടും വീചനമായി. തെക്കേ സമുദ്രത്തിനു നടുവിൽ ത്രികൂടപർവ്വതത്തിനു മുകളിൽ ആ സമ്പന്ന നഗരം അധിവസിക്കാനൊരു ജനതയെ കാത്തുകിടന്നു. അക്കാലവും ലങ്കയിൽ മനുഷ്യരല്ലാതെ ജീവവർഗങ്ങൾ അത്യാനന്ദത്തോടെ വസിച്ചിരുന്നു. അവർ ലങ്കയുടെ ശില്പഭംഗി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തില്ല. ലങ്ക കൊണ്ട കുബേരൻ അതിനെ ഭൂമിയിലെ സ്വർഗമാക്കി. കുബേരന്റെയും രാവണന്റെയും അച്ഛൻ വിശ്രവസാണ് കുബേരൻ ലങ്കയെ ദാനം ചെയ്തത്. സഹൃദയനായ ആ സമ്പന്നൻ ലങ്കാനഗരത്തിന്റെ ശില്പഭംഗിയിൽ മതിമയങ്ങിയവനായി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള സൗന്ദര്യം മുഴുവൻ ലങ്കയിലെത്തിക്കാൻ അയാൾ ശ്രമിച്ചു. രാക്ഷസരെയല്ല, യക്ഷജനതയെയാണ് ലങ്കയിൽ അധിവസിക്കാൻ കുബേരൻ ക്ഷണിച്ചത്. ആടിപ്പാടി നടക്കുന്ന ജനതയ്ക്കാൽ ഒരു കലാസങ്കേതം. അതായിരുന്നു കുബേരന്റെ ലങ്ക. രാക്ഷസന്മാരാകട്ടെ ഒരു പീഡിത ജനതയുമാണ്. രാക്ഷസന്മാരുടെ നിരന്തര പീഡനങ്ങൾ അവരെ പൊറുതിമുട്ടിച്ചു. രാക്ഷസനായിരുന്നിട്ടും കുബേരൻ തന്റെ നഗരത്തിൽ യക്ഷകിന്ന ഗന്ധർവ വർഗങ്ങളെ പാർപ്പിച്ചത് കലയോടുള്ള അഭിനിവേശം കൊണ്ടായിരുന്നു. ലങ്കാഗോപുരത്തിന് മുകളിൽ നിന്ന് ഉദയാസ്തമയങ്ങൾ കണ്ട് മതിമയങ്ങിയ ഗായകർ നടത്തുന്ന സംഗീതോപാസന കുബേരന് സർവസമ്പത്തുകളെക്കാളും വിലപ്പെട്ടതായിരുന്നു. യക്ഷജനതയാവട്ടെ ലങ്കതയിൽ നിന്ന് എടുത്തതിലേറെ ലങ്കയ്ക്ക് തിരിച്ചുകൊടുത്തു. അടുത്തത് രാവണന്റെ ഊഴമാണ്. ലങ്കയുടെ സമ്പത്തിന് അറ്റവും അറുതിയുമില്ല. പത്മനിധി, ശംഖനിധി, പുഷ്പക വിമാനം, ലോകൈക സുന്ദരികൾ, നവരത്നകനികൾ, എന്നാൽ അവിടെ ഒഴുകി നടക്കുന്ന വീണാ വേണു ഗാനങ്ങൾ അനുചിതമാണ്. രാക്ഷസകുലത്തിന് അവകാശപ്പെട്ട ഭൂമിയാണിത്. യക്ഷന്മാരുടെ പാട്ടും കൂത്തും ഇവിടെ വേണ്ട. കുബേരൻ പോയി പിശുതായി കണ്ടെത്തെ. രാവണൻ ലങ്കയെ ആക്രമിച്ചു, കുബേരനെ തുരത്തി, ലങ്ക പിടിച്ചെടുത്തു. ലങ്ക വിട്ടോടിപ്പോയ രാക്ഷസരെ രാവണൻ തിരികെ കൊണ്ടുവന്നു. ലങ്കയുടെ യഥാർത്ഥ അവകാശികൾ നിങ്ങളാണ് ആയിരിക്കണം. അക്കാലം രാക്ഷസന്മാരെയും ഗ്രഹിച്ചുകൊണ്ട് അനേകം നൗകകൾ തെക്കേ സമുദ്രത്തിലൂടെ ലങ്കയിലേക്ക് നീങ്ങി. ആഴിനീലിയും ഒരുപാട് പേർ ലങ്കയിലെത്തി. ഇനി ആരെ പേടിക്കാൻ? രാവണൻ ലങ്കയെ തന്റെ ആസ്ഥാനമാക്കിയിരിക്കുന്നു. രാക്ഷസകുലം സുരക്ഷിതം. അധിനിവേശം പൂർണമായതോടെ യക്ഷജനതയുടെ ആട്ടവും പാട്ടവും നിലച്ചു. പലരും ലങ്ക വിട്ട് ഓടിപ്പോയി. ശേഷിച്ചവർ അഷ്ടിക്കു വേണ്ടി വിയർത്തു പണിയെടുത്തു. അവർ രാക്ഷസരുടെ ദാസന്മാരുമായി, അവരുടെ തൂപ്പുകാരും എച്ചിലെടുപ്പുകാരുമായി, ക്ഷുരകന്മാരും ചെരുപ്പുകുത്തികളുമായി, പല്ലക്ക് ചുമക്കുന്നവരും ചുവടെടുക്കുന്നവരുമായി. പാർക്കാൻ ഇടമില്ലാതായി. പാലായനം ചെയ്യാൻ കഴിയാത്തവരെല്ലാം ലങ്കയുടെ ഓരങ്ങളിലെ കാടുകളിൽ പാർത്തു. യക്ഷഗാനങ്ങൾ ഗൃഹാതുര സ്മൃതികളായി. രാത്രിയിൽ ഒരു രഹസ്യ ഭാഷണം. സുഗ്രീവൻ, ഇത് രാവണന്റെ ചതിപ്പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. വിഭീഷണൻ രാവണന്റെ സഹോദരനാണ്. നല്ല വിള ചമഞ്ഞുള്ള ഈ വരവ് എന്തോ ഗൂഢാലോചനയുടെ ഫലമാണ്. മൈന്ദൻ, മുൻപ് പൊന്മാനിന്റെ വേഷം കെട്ടിവന്ന് താങ്കളെ ചതിച്ചത് രാവണന്റെ മാതുലന്മാരിലൊരാളായ മരീചനായിരുന്നു. ദ്വിവിധൻ, രാവണൻ അവൻ തന്നെയും സാധുവേഷം കെട്ടിവന്നാണ് സീതയെ ചതിച്ചത്. സുഗ്രീവൻ, അഭയാർത്ഥികൾ എന്ന പേരിൽ അഞ്ചു പേരെ നമ്മുടെ സൈന്യത്തിനുള്ളിലേക്ക് കടത്തിവിടാനുള്ള ഗൂഢ നീക്കമല്ലേ ഇത്? അത്രമാത്രം മായം തിരിവുള്ളവനാണ് രാവണൻ. അങ്കദൻ, വിഭീഷണൻ ശുദ്ധാത്മാവാണെന്ന് തന്നെ ഇരിക്കട്ടെ. സ്വന്തം ജ്യേഷ്ഠനെ ചതിച്ചു വന്നവന് മറ്റാരെയും ചതിക്കാൻ മടിയുണ്ടാവില്ല. സുഗ്രീവൻ, ഈ നിമിഷം തന്നെ അവനെ കൊല്ലുന്നതാണ് നല്ലത്. രാവണന്റെ ഗൂഢ നീക്കങ്ങളെ നമ്മൾ അറിഞ്ഞുവെന്ന് അവൻ മനസ്സിലാക്കണം. രാമൻ, അയാൾ ഭയം കൊണ്ടോ അതിമോഹം കൊണ്ടോ വന്നവനാകാം. സ്വാർത്ഥലാഭം കൊതിച്ചുമാകാം. എന്തു തന്നെയാലും അഭയം തേടിയെത്തിയ ആളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. രക്ഷിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് എന്റെ അടുത്ത് നിന്ന് ഏതൊരാൾക്കും ഏതൊന്നിനും അഭയമായിരിക്കുക എന്നത് എന്റെ ജീവിതവ്രതമാണ്. സുഗ്രീവ, അവൻ ഇനി വിഭീഷണനല്ല, രാവണൻ തന്നെയായാലും ഞാൻ അവന് അഭയം നൽകുന്നു. ആ സംഭാഷണം അവിടെ അവസാനിച്ചു. രാമന്റെ ആഗ്രഹപ്രകാരം ചെയ്യുമെന്ന് വാക്കുകൊടുത്തിട്ട് പുറത്തിറങ്ങിയിറങ്ങിയ സുഗ്രീവൻ തനിക്ക് പിന്നാലെ വരുന്നവരോട് മുറുമുറുത്തു. ശരി ശരി, അവനെ ഇപ്പോൾ തന്നെ പിടിച്ച് നമുക്ക് സഖാവാക്കുക. വിഭീഷണൻ രാമനോട് പറഞ്ഞു, ഭയമോ അതിമോഹമോ അല്ല എന്നെ ഇവിടെ എത്തിച്ചത്. ലങ്കയിലെ സിംഹാസനത്തിന് വേണ്ടിയുള്ള ആഗ്രഹവുമല്ല. അയാളുടെ കണ്ണിൽ നീർ നിറഞ്ഞു. നെഞ്ചു നെടുവീർപ്പിട്ടുകൊണ്ടലഞ്ഞു. ബലിഷ്ടങ്ങളായ കൈകൾ യാചനാപൂർവ്വം രാമനെ നേരിണ്ടു. ദുർലക്ഷണം പോലെ ലങ്കയ്ക്ക് മീതി കഴുകന്മാർ വട്ടം ചുറ്റുന്നത് ഞാൻ കണ്ടു. കാക്കകളും കൂട്ടം കൂട്ടമായി പറന്നു വന്ന് ഒരിടത്തിരുന്ന് ചിരി പുലർക്കും പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവയുടെ വരവ് അവസാനിക്കുന്നേയില്ല. ഗോപുരങ്ങൾക്കും മേൽപ്പുരകൾക്കും മീതി പരുന്തുകൾ കണ്ടാൽ പേടി തോന്നും വിധം കൂട്ടം കൂടിയിരിക്കുന്നു. കുറുനരികൾ അശുഭകരമായി നീണ്ട ഓരിയിടുന്നു. നെടൂളാൻ കുക്കുകൾ രാത്രികളെ ഭയജഗതമാക്കുന്നു. കാടിറങ്ങി വന്ന മുഖങ്ങൾ വേദന കൊണ്ടെന്ന പോലെ ആർത്തുനാദം മുഴക്കിക്കൊണ്ട് നഗര കവാടത്തിന് ചുറ്റും അലയുന്നു. ഇരു ജാതികൾ ഇറങ്ങി വരുന്നു. ഭൂമി മുഴുവൻ അവയെ കൊണ്ട് മൂടുന്നു. പൈക്കളുടെ അകിടുകൾ വറ്റിപ്പോയി. പാലിനു വേണ്ടി കരയുന്ന പൈക്കിടാങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർച്ചാലുകൾ വഴിയുന്നു. ആനകളും കുതിരകളും തീറ്റിതൊടാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭക്ഷണത്തിലും ഉറുമ്പുകൾ കുമിയുന്നു. കഴുതകളും കുതിരകളും ഒട്ടകങ്ങളും രോമം കൊഴിഞ്ഞ് കണ്ണീരൊഴുക്കി അലുശുഭകരമായി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. കൊയ്തെടുക്കും മുമ്പ് ധാന്യങ്ങളെല്ലാം ചെടിയിൽ നിന്ന് തന്നെ മുളച്ചു. മൂപ്പത്ത് മുൻപ് കായ്കളും വീടിനു മുൻപ് മുട്ടുകളും അടർന്നു വീണു. ലങ്കയുടെ നാശം അവിടുത്തെ ജനങ്ങളെക്കാൾ മുൻപേ അറിഞ്ഞത് അവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളുമാണ്. എന്നാൽ അവയുടെ രോദനങ്ങൾക്ക് ആരും ചെവി കൊടുക്കുന്നില്ല. അവ തരുന്ന സൂചനകൾ വ്യാഖ്യാനിക്കുന്നില്ല. ഇത് ഞാൻ മാത്രം കണ്ട കാഴ്ചയല്ല. സർവ്വജനങ്ങൾക്കും ഈ ദുർബലക്ഷണങ്ങളിൽ ഭീതിയുണ്ട്. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. സഹോദരനാകട്ടെ, മകനാകട്ടെ, സേനാപതിയാകട്ടെ, രാവണൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാട്ടാനോ യുദ്ധം ഒഴിവാക്കണമെന്ന് പറയാനോ ധൈര്യം കാട്ടുന്നില്ല. പ്രീതി വചനങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് ആ ദുർമതികൾ രാവണന്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. പ്രിയം പറയാൻ എപ്പോഴും ഏറെ ആളുകളുണ്ടാവും. അപ്രിയം എന്നത് അതുകൊണ്ട് തന്നെ എന്നറിഞ്ഞുകൊണ്ട് തന്നെ സത്യം തുറന്നു പറയുന്നത് ചുരുക്കമായിരിക്കും. രാമ, സീതയെ തെറ്റേൽപ്പിക്കുക എന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ലങ്കയുടെയും ലങ്കാവാസികളുടെയും രാവണന്റെ നീതി തന്നെയും നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ എന്റെ ഉപദേശം സ്വീകരിക്കപ്പെട്ടില്ല. ബഹിഷ്കൃതനായി ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. സീതയെ വീണ്ടെടുക്കാനുള്ള യുദ്ധത്തിൽ ഞാനും ഒരു യോദ്ധാവായിരിക്കും. വിഭീഷണന്റെ വണ്ണുകൾ ഈറനായി. അയാൾ ശിരസ് കുനിച്ചുകൊണ്ട് രാമന്റെ വാക്കുകൾക്ക് കാതൊടുത്തു. ആർദ്രമായ ചിരിയോട് രാമൻ അയാളെ ആലിംഗനം ചെയ്തു. സമുദ്രജലം കൊണ്ടുവരിക, രാമൻ ആവശ്യപ്പെട്ടു. അയാൾ അപ്പോൾ തന്നെ ലങ്കയുടെ അധിപതിയായി വിഭീഷണൻ അഭിഷേകം ചെയ്യപ്പെട്ടു. രാത്രി കടൽക്കാരക്കാറ്റിലും തീരത്തും പരന്നു കിടക്കുന്ന മഹാസൈന്യത്തിനിടയിൽ ഈ അഭിഷേക വൃത്താന്തം തീ പോലെ പടർന്നു പിടിച്ചു. അതിന്റെ ഗുണദോഷങ്ങളെപ്പറ്റി വാക്കുതർക്കങ്ങളുണ്ടായി. യുദ്ധം ജയിക്കുമോ തോൽക്കുമോ എന്നറിയില്ല. യുദ്ധം തുടങ്ങിയിട്ട് പോലുമില്ല. ഈ അവസരത്തിൽ ലങ്കാധിപതിയായി വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നതിന്റെ പൊരുളെന്ത്? പാലയെ കൊന്നതുപോലെയുള്ള ഗൂഢചതി പ്രയോഗങ്ങൾ ധാരാളം കാണുമായിരിക്കും. അംഗദൻ പരിഹസിച്ചു. നിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ അതിരി കടക്കുന്നു. അത് വേണ്ട. ആപത്ത് വലിച്ചേഴ്ത്തി കൊണ്ടുവരുന്നത് നല്ലതല്ല. മുത്തച്ഛന്റെ രഹസ്യമായി അംഗദനെ ഉപദേശിച്ചു. സത്യമല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം അത് വിളിച്ചു പറയുന്നവയെ തല കൊയ്യിക്കുന്നൊരു പ്രതിഭാസമാണ്. ഇന്ന് തന്നെ വിഭീഷണന്റെ നേർക്ക് നീ തൊടുത്തുവിട്ട വാക്കുകളൊക്കെ പ്രച്ഛന്നമായി സുഗ്രീവന്റെ നേർക്കുള്ളതായിരുന്നു. എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. അവർ ഇരട്ടകളാണ് മുത്തച്ഛ. അപാര സാമ്യമുള്ള രണ്ടു ബിരുക്കൾ. രണ്ടാൾക്കും വേണ്ടത് ശക്തനായ സഹോദരന്റെ രക്തമാണ്. അതിന്മേൽ പണിത സിംഹാസനങ്ങളും ഒറ്റയ്ക്ക് നേടാൻ നെഞ്ചുവെക്കില്ല. അതിന് രാമന്റെ സഹായം വേണം. എനിക്കവരുടെ ആദർശ പരിവേഷം സഹിക്കുന്നില്ല. അംഗദ, നീ കുട്ടിയാണ്. കുട്ടികൾക്ക് രാജകാര്യങ്ങൾ വേണ്ടത്ര പിടിപാടില്ല. കുട്ടി, യുദ്ധം കുട്ടികൾക്ക് അകാല വാർദ്ധക്യം തരുന്നത് മുത്തച്ഛനറിയില്ലല്ലോ. താരൻ അവനെ നോക്കി മീശിയിരുന്നു. മുഖത്തെ ബാലഭാവം മാഞ്ഞിട്ടില്ല. മുലപ്പാലുണങ്ങാത്ത ചുണ്ടുകൾ, ചുവപ്പ് രാശി വീഴാത്ത ചെളിഞ്ഞ കണ്ണുകൾ, ശൈശവപ്രഭയുള്ള വാക്കുകൾ. അംഗദൻ മനസ്സാ ചിരിച്ചു. ഞാൻ നീ വൃദ്ധനായിരിക്കുന്നു.